ചില ആളുകൾ ഹൽഫുൽ ഫുദൂലുമായി ബന്ധപ്പെട്ട സംഭവം, അനിസ്ലാമികമായ സംവിധാനങ്ങൾ, മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത സംഹിതകൾ, അവയിലേക്ക് വിധി തേടിപ്പോകാനും അവയെ അംഗീകരിക്കാനുമുള്ള തെളിവായി കൊണ്ടുവരാറുണ്ട്. ഹെൽഫുൾ ഫുദൂൽ അതിനുള്ള തെളിവല്ല. കാരണം ഹെൽഫുൾ ഫുദൂൽ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ആകെ ഉണ്ടായത് ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ സഹായിക്കുമെന്ന കരാറു മാത്രമാണ്. അത് ഇസ്ലാമിൽ വന്ന കാര്യമാണ്. ഇസ്ലാമിൽ അതിക്രമം തടയുക എന്നത് സ്ഥിരപ്പെട്ട നിയമമാണ്. ആ നിയമം ഇസ്ലാം ഊട്ടിയുറപ്പിക്കുക മാത്രമാണ് ചെയ്തത്, ഇസ്ലാമിന് വിരുദ്ധമല്ലാതെ. എന്നാൽ ഇസ്ലാമിന് വിരുദ്ധമായ നിയമങ്ങളും സംവിധാനങ്ങളും ഒരാൾ കൊണ്ടുവരികയും അതിന് കരാറുകളും മറ്റും നിശ്ചയിക്കുകയും ചെയ്താൽ അത് അംഗീകരിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിനില്ല. ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ആരെങ്കിലും പറയുകയാണ് വ്യഭിചാരം അനുവദനീയമാണ്, അത് തെറ്റില്ലാത്ത കാര്യമാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ, എല്ലാവരും അതിൽ കരാറിലായാൽ ഒരാൾ അത് അംഗീകരിക്കേണ്ടതില്ല. ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കുക എന്നത് ബാധ്യതയില്ല. അല്ല, അതെങ്ങാനും ഒരു മുസ്ലിം അംഗീകരിച്ചാൽ അവൻ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് ശരിയെന്ന് വാദിച്ചാൽ. അതുകൊണ്ട് ഹെൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങളിലേക്കും സംഹിതകളിലേക്കും ക്ഷണിക്കാനുള്ള തെളിവില്ല. ഇത് ഇസ്ലാമിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇസ്ലാമിലായതിനു ശേഷം അതിലേക്ക് എന്നെ ക്ഷണിച്ചാൽ ഞാൻ അതിലേക്ക് പോകും. കാരണം ഇസ്ലാമിന് വിരുദ്ധമായ ഒന്നും അതിലില്ല. എന്നാൽ ഇസ്ലാമിന് വിരുദ്ധമായ നിയമങ്ങളും സംവിധാനങ്ങളും സംഹിതകളും ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കുക എന്നത്, അത് സത്യമാണ് എന്ന് പറയുക എന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന് യോജിക്കുന്ന കാര്യമല്ല. അത് ആരെല്ലാം പ്രശംസിച്ച സംവിധാനങ്ങളും സംഹിതകളുമാണെങ്കിലും, ഉദാഹരണത്തിന് കമ്മ്യൂണിസം, അത് നിലകൊള്ളുന്നത് മനുഷ്യർക്കിടയിൽ സാമ്പത്തികമായ സമത്വം ഉണ്ടാക്കണമെന്ന ചിന്തയുടെ പുറത്താണ്. അതിന്റെ അടിത്തറയാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഇല്ല എന്ന വിശ്വാസത്തിലാണ്. ഇത്തരമൊരു വിശ്വാസ സംവിധാനം, സംഹിത, അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നന്മകൾ അതിനുണ്ട് എന്ന് പറയപ്പെട്ടാലും, ആ നന്മകൾ അതിനുണ്ടോ എന്നത് മറ്റ് ചർച്ചയാണ്, ഉണ്ട് എന്ന് അതിന് പറയപ്പെട്ടാലും ഒരു മുസ്ലിമിനെ അംഗീകരിക്കുക സാധ്യമല്ല. കാരണം ഇസ്ലാമിന്റെ അടിവേരിന് വിരുദ്ധമായ കാര്യങ്ങൾ ആ സംഹിതകളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ പറഞ്ഞ ഹെൽഫുൽ ഫുദൂലിന്റെ സംഭവത്തിൽ അതിനെ അംഗീകരിക്കുന്ന, അതിനെ അത് ശരിയാണ് എന്ന് പറയുന്ന ഒരു സൂചന പോലുമില്ല എന്ന് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ഹെൽഫുൽ ഫുദൂല് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 25 വയസ്സായി. റസൂലുള്ളാഹിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ഹെൽഫുൽ ഫുദൂൽ സംഭവിക്കുന്നത്. 25 വയസ്സുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഷാമിലേക്ക് പുറപ്പെട്ടു. അതിനൊരു കാരണമുണ്ട്. ഷാമിലേക്ക് റസൂലുള്ളാഹി പറഞ്ഞയക്കുന്നത് ഖദീജ ബിൻതു ഖുവൈലിദ്. ഖദീജ ബിൻതു ഖുവൈലിദ് അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീയായിരുന്നു, ഏറ്റവും സമ്പത്തുള്ള സ്ത്രീയായിരുന്നു, ഏറ്റവും സ്ഥാനമുള്ള സ്ത്രീയായിരുന്നു. അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി മക്കയിലെ ധാരാളം പേരെന്ന് ആഗ്രഹിച്ചിരുന്നു. അവരിൽ പലരും അതിനുവേണ്ടി പണം ചെലവാക്കിയിട്ടുണ്ട് ഖദീജയെ കല്യാണം കഴിക്കാൻ വേണ്ടി. അത്ര മാത്രം മക്കയിൽ സ്ഥാനവും ശ്രേഷ്ഠതയും ഉണ്ടായിരുന്ന സ്ത്രീയാണ് ഖദീജ. ഖുറൈശി കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ് അവർ. ഖദീജ അവർക്ക് കച്ചവടമുണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹ അവർ ചെയ്തിരുന്നത് മക്കയിൽ ഉണ്ടായിരുന്ന പുരുഷന്മാർ അവർക്ക് വിശ്വസ്തരാണ് എന്ന് തോന്നുന്ന ആളുകൾ അവരുടെ കയ്യിൽ ഖദീജ അവരുടെ സമ്പാദ്യം ഏൽപ്പിക്കും, അവരുടെ കച്ചവട ചരക്കുകൾ ഏൽപ്പിക്കും, എന്നിട്ട് അത് ഷാമിൽ കൊണ്ടുപോയി വിൽക്കണം, എന്നിട്ട് ഷാമിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് അത് മക്കയിൽ വന്ന് വിൽക്കണം. ഇതായിരുന്നു ഖദീജയുടെ കച്ചവട രീതി. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അവർ മുഹമ്മദിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. മുഹമ്മദ് വലിയ വിശ്വസ്തനാണ്, സത്യസന്ധനാണ്, നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഖദീജ അവരുടെ പരിചയത്തിലുള്ള ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കാര്യം, ഈ കച്ചവടം ഏൽപ്പിക്കുന്നതിനു വേണ്ടി, അത് ഏറ്റെടുക്കുമോ എന്ന് അറിയുന്നതിനു വേണ്ടി റസൂലുള്ളയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ചില റിവായത്തുകളിൽ കാണാം അബൂ താലിബ് അദ്ദേഹമാണ് ഈ വാർത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിക്കുന്നത്. അബൂ താലിബ് പറഞ്ഞു, ഞാൻ പൈസ ഇല്ലാത്ത ആളാണ്, ഞാൻ സമ്പാദ്യം കുറവുള്ളയാളാണ്. മുഹമ്മദ് നിന്നോട് ഇതാ കച്ചവടം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഖദീജ സമീപിച്ചിട്ടുണ്ട്. അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭം നിനക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അള്ളാഹു നിനക്ക് നൽകുന്ന ഒരു റിസ്ക്കാണ്, ഇത് തട്ടിക്കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് അത് അംഗീകരിച്ചു. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ കച്ചവട ചരക്കുമായി മൈസറ എന്നു പേരുള്ള ഒരു ബാലനുമായി അവരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് പുറപ്പെട്ടു. ഷാമിൽ പോയി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കച്ചവടം നടത്തി. മറ്റൊരിക്കലും ലഭിക്കാത്ത രൂപത്തിൽ അവർക്കന്ന് ഷാമിൽ നിന്ന് ലാഭം ലഭിച്ചു. തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിൽ നിന്ന് മക്കയിലേക്ക് വേണ്ട കച്ചവട വസ്തുക്കൾ വാങ്ങിച്ച് തിരിച്ചെത്തി ഖദീജയുടെ അടുക്കൽ വന്നു. ഖദീജയുടെ അടുക്കൽ വന്ന് കിട്ടിയ ലാഭത്തെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിൽ നിന്ന് വാങ്ങിച്ച് വന്ന സാധനങ്ങൾ ഖദീജയെ ഏൽപ്പിച്ചു. അവരത് മക്കയിൽ വിറ്റു. മക്കയിൽ നിന്നാകട്ടെ ഇരട്ടി ലാഭം കിട്ടി. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഷാമിൽ നിന്ന് കൊണ്ടുവന്നത്. അവിടുന്ന് വിൽക്കാൻ കഴിവുള്ളവരായിരുന്നു, വാങ്ങാൻ കഴിവുള്ളവരായിരുന്നു. അവിടത്തേക്ക് നന്നായി കച്ചവടം അറിയുമായിരുന്നു, നന്നായി കച്ചവടം അറിയുമായിരുന്നു. എന്നാൽ അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് അവിടുന്ന് കച്ചവടത്തിൽ ഏറ്റവും മനോഹരമായ സ്വഭാവം കാണിച്ചിരുന്നു. റസൂലുള്ള ചിലപ്പോൾ കച്ചവടക്കാരോട് വിലപേശും. എന്നിട്ട് അവരോടൊരു വില ഉറപ്പിച്ചു കഴിഞ്ഞാൽ റസൂലുള്ള അതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കും. ഒരാളോട് വിലപേശി 10 രൂപക്കായാലും വിൽക്കാന്ന് പറഞ്ഞു, അയാൾക്ക് ഇപ്പൊ 20 രൂപ കൊടുക്കും. പറഞ്ഞ പണത്തേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാറുണ്ടായിരുന്നു. ശരി, അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖദീജയുടെ അടുക്കൽ വന്ന് സംസാരിച്ചു. ഖദീജക്ക് വലിയ ലാഭം കിട്ടി. അങ്ങനെ ഖദീജ അവർക്ക് റസൂലുള്ളയോട് ഒരു ഇഷ്ടം തോന്നി, താല്പര്യം തോന്നി. ഖദീജ അവരുടെ കൂട്ടുകാരിയായ നഫീസയോട്, നഫീസ എന്ന് പേരുള്ള ഒരു സ്ത്രീയോട് മുഹമ്മദിന്റെ അടുക്കൽ പോയി കല്യാണത്തെക്കുറിച്ച് മുഹമ്മദ് എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ നഫീസ മുഹമ്മദിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, കല്യാണം കേൾക്കുന്നില്ലേ, 25 വയസ്സ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല, ആരാണ് എനിക്ക് പെണ്ണുതരെ, ഞാൻ സമ്പത്തില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ നഫീസ പറഞ്ഞു, ഒരാൾ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിലോ, നിനക്ക് പൈസന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ തയ്യാറാണെങ്കിലോ. അപ്പോൾ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് അങ്ങനെയുള്ളത്, ആരാണ് എനിക്കങ്ങനെ സഹായിക്കാനുള്ളത്. അവർ പറഞ്ഞു, ഖദീജയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടെ നിന്ന് അംഗീകരിച്ചു. അങ്ങനെ ഖദീജയുടെ വീട്ടിൽ നിന്ന് ആളുകൾ റസൂലുള്ളയുടെ എളാപ്പമാരുടെ അടുക്കലേക്ക് ചെന്നു. എളാപ്പമാരാണ് റസൂലുള്ളയെ നോക്കുന്നത്. അബൂ താലിബിന്റെ അടുക്കൽ ചെന്നു. അങ്ങനെ അവർക്കിടയിൽ കല്യാണം ഉറപ്പിച്ചു. ചില ആളുകൾ പറയുന്നത്, ചിലപ്പോൾ പറയാറുണ്ട്, റസൂലുള്ള ഖദീജയാണ് ആദ്യം കല്യാണം കഴിച്ചത്, വളരെ വയസ്സ് ചെന്നൊരു സ്ത്രീ, നബിക്ക് അങ്ങനെ വല്ല താല്പര്യങ്ങളും. അത് തെറ്റാണ്. ഖദീജ അന്ന് ഏറ്റവും ആഗ്രഹിക്കപ്പെട്ടിരുന്ന സ്ത്രീയാണ്. മക്കയിലെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന സ്ത്രീയാണ്. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന, ഏറ്റവും ഷറഫുണ്ടായിരുന്ന, ഏറ്റവും സ്ഥാനമുണ്ടായിരുന്ന, ഏറ്റവും മഹത്വമുണ്ടായിരുന്ന, ഏറ്റവും നല്ല സ്വഭാവമുണ്ടായിരുന്ന, സമ്പന്നയായിരുന്ന സ്ത്രീയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി അല്ലാഹു തെരഞ്ഞെടുത്തത് ഏറ്റവും നല്ല സ്ത്രീയാണ് ഖദീജ. വിവാഹം കഴിക്കുക എന്നുള്ള അന്ന് എല്ലാവരുടെയും ആഗ്രഹം. അക്കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖദീജ വിവാഹാലോചനയുമായി അങ്ങോട്ട് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, അത് റസൂലുള്ളയുടെ ശ്രേഷ്ഠതയാണ് വെളിവാക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സുള്ളപ്പോൾ അവിടുന്ന് ഖദീജയെ കല്യാണം കഴിച്ചു റളിയല്ലാഹു അൻഹ. ഖദീജക്ക് അന്ന് ചില റിവായത്തുകളിൽ ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞ അഭിപ്രായം അതാണ്, 40 വയസ്സുണ്ട്. എന്നാൽ ചില ഹദീസുകളിൽ അല്ലെങ്കിൽ ചില ആഹാറുകളിൽ ഖദീജക്ക് 28 വയസ്സാണ് എന്ന് വന്നിട്ടുണ്ട്. വയസ്സ് എത്രയും ആകട്ടെ, 40 ആകട്ടെ 28 ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് 25 വയസ്സാണ്. പിന്നീട് ഖദീജ മരിക്കുന്നതുവരെ ഏതാണ്ട് റസൂലുള്ളാഹിയുടെ 50 വയസ്സിനോളം അള്ളാഹുവിന്റെ റസൂൽ ഖദീജക്ക് പുറമെ മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടില്ല, വേറൊരു സ്ത്രീയെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടില്ല. അവിടത്തേക്ക് ഖദീജയെ അത്രമാത്രം ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകട്ടെ ഖദീജ ഏറ്റവും നല്ല സ്വഭാവത്തിലായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഒരു വാക്കിന് മറുപടിയായി അതിനെതിരായി ഖദീജയിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു വാക്ക് വന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ മറ്റേത് സ്ത്രീകളെ സ്നേഹിക്കുന്നതിനേക്കാളും ഖദീജയെ സ്നേഹിച്ചിരുന്നു, വളരെയധികം സ്നേഹിച്ചിരുന്നു അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. അതിന് തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹദീസിൽ കാണാം, ഖമുല മിന റിജാലി കസീർ, പുരുഷന്മാരിൽ നിന്ന് പലരും പൂർണ്ണതയിലെത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നിശ്ചയിച്ചിട്ടുള്ള പൂർണ്ണത അത് പുരുഷന്മാരിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്, എന്നാൽ സ്ത്രീകളിൽ നിന്ന് അത് രണ്ടു പേർക്ക് മാത്രമാണ് ലഭിച്ചത്. ഒന്ന് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ട് ഖദീജ ബിൻതു ഖുവൈലിദ്. അവർക്ക് രണ്ടു പേർക്ക് മാത്രമാണ് സ്ത്രീകളിൽ നിന്ന് പൂർണ്ണതയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഖൈറു നിസാഇഹ മറിയം ബിൻതു ഇംറാൻ വ ഖൈറു നിസാഇഹ ഖദീജ ബിൻതു ഖുവൈലിദ്. അവരവരുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല സ്ത്രീ മറിയം ബിൻതു ഇംറാനാണ്. മറിയമിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല, ലോകത്തെ ഏറ്റവും നല്ല സ്ത്രീ മറിയമാണ്. ഖദീജ ജീവിച്ച കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്ത്രീ ഖദീജയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഖദീജ ഇപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് വരും. അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, അതിൽ ഭക്ഷണമുണ്ട്. അതുമായി ഖദീജ നിങ്ങളുടെ അടുക്കലേക്ക് ഇപ്പോൾ വരും. അവരോട് അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അവരോട് അറിയിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട് എന്ന്. അതോടൊപ്പം ജിബ്രീൽ, ഞാൻ അവരോട് സലാം പറയുന്നുണ്ട് എന്ന് അവരോട് അറിയിക്കുക. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വബശ്ശിർഹ, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക, സ്വർഗത്തിൽ ഒച്ചയില്ലാത്ത, ശബ്ദമുഖരിതമല്ലാത്ത, ഏറ്റവും മനോഹരമായ, സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലുള്ള വീട് അവർക്കുണ്ട് എന്ന് നിങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള സ്നേഹം അവിടത്തേക്ക് മരിച്ചതിന് ശേഷവും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി എപ്പോഴെങ്കിലും ആടിനെ അറുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ കൂട്ടുകാരികൾക്ക് അത് കൊടുത്തേക്കും. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഖദീജയുടെ ശ്രേഷ്ഠത പറയുന്ന മിക്ക ഹദീസുകളും നിവേദനം ചെയ്ത ആയിഷ ബീവിയാണ്. ആ ഹദീസുകളുടെ ഒന്നിലധികം ഹദീസുകളുടെ തുടക്കത്തിൽ ആയിഷ ബീവി പറഞ്ഞതായി കാണാം, മാ ഗിർതു അഹദൻ കഗീറതി അലാ ഖദീജ, ഖദീജയോടുണ്ടായിരുന്നതുപോലുള്ള ഈർഷ്യത എനിക്ക് മറ്റൊരാളോടും ഉണ്ടായിരുന്നില്ല. അസൂയ, ഖദീജയോടുണ്ടായിരുന്ന അസൂയ എനിക്ക് മറ്റൊരാളോടും ഉണ്ടായിട്ടില്ല, മറ്റ് ഭാര്യമാരോടൊന്നും എനിക്കുണ്ടായിട്ടില്ല. കാരണം ആയിഷ ബീവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. അത് ആയിഷ ബീവിക്ക് അറിയായിരുന്നു, മറ്റു ഭാര്യമാർക്കറിയായിരുന്നു, സഹാബികൾക്ക് വരെ അറിയാമായിരുന്നു. ഹദീസുകളിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ വീട്ടിലുള്ള ദിവസം സഹാബികൾ പ്രത്യേകം അന്ന് നോക്കി വെക്കും ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കാൻ. അവിടത്തേക്ക് ഹദിയ കൊണ്ടുകൊടുക്കാൻ ആയിഷയുടെ ദിവസമാണ് തെരഞ്ഞെടുക്കുക. കാരണം എന്റെ റസൂൽ അന്ന് കുറച്ചുകൂടി സന്തോഷത്തിലായിരിക്കും, ആയിഷ ബീവിന്റെ ഒപ്പാണ്. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ദീൻ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നന്നായി ചോദിച്ചുകൊണ്ടിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹിയുടെ കാര്യങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ചെയ്തിരുന്ന ആയിഷ ബീവിയാണ്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ആയിഷ ബീവിയുടെ ഹദീസ് കേട്ടാൽ മതി. അവിടുന്ന് പറഞ്ഞു, റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നതിനാൽ എനിക്ക് എപ്പോഴും വീട്ടാൻ സാധിച്ചിരുന്നുള്ളൂ, ഷഅബാനിലെ വീട്ടാൻ സാധിക്കുള്ളൂ, അത്ര ഞാനത് വൈകിപ്പിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയാൻ, ഞാൻ ഖദീജയോട് എനിക്കുണ്ടായിരുന്ന ഈർഷ്യത മറ്റൊരാളോടും എനിക്കുണ്ടായിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ഒരു ആടിനെ അറുത്താലും അവർ അത് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് പറഞ്ഞ് കൊടുത്തേക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഖദീജയോട് ഇത്ര ഇഷ്ടം? ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ ഖദീജയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഖദീജ ഖദീജ പെണ്ണുങ്ങൾ നമ്മളെ മലയാളത്തിൽ പറയാം ഒരു ഖദീജ എന്ന് പറയുന്നേ, അങ്ങനെ പറഞ്ഞു. ദേഷ്യം കാണിക്കുന്നതിനു വേണ്ടി, ഈർഷ്യത കാണിക്കുന്നതിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഖദീജ അവളിലാണ് എനിക്ക് കുട്ടികളുണ്ടായത്, അവളാണ് എന്നെ സഹായിച്ചത്, അവളാണ് എന്നെ സംരക്ഷിച്ചത് ആളുകൾ എന്നെ എതിർക്കുന്ന സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ചപ്പോൾ മക്കയിലെ ഖുറൈശികൾ റസൂലുള്ളയെ പറയാത്ത ചീത്തകളില്ല, അവിടുന്ന് ഏറ്റവും സാദിഖാണ്. എന്നാൽ അവരവിടെ അവിടുത്തെ വിളിച്ചത് കദ്ദാബ് എന്നാണ്, കള്ളൻ എന്നാണ്. ഒരാൾ ഇപ്പൊ നമ്മളൊരു കാര്യത്തിൽ സത്യം പറഞ്ഞു എന്ന് വിചാരിക്കുക, ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം കിട്ടാനില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ നന്മക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാനാ പറയുന്ന സത്യം, എനിക്കതുകൊണ്ട് ഒരു നേട്ടമില്ല, നിങ്ങൾക്കാണ് നേട്ടമുള്ളത്. അത് പറഞ്ഞതിന് ശേഷം എന്നെ നോക്കിയിട്ട് നീ കള്ളനാണെന്ന് ഒരാൾ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകട്ടെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന, അവിടുത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന നാട്ടുകാരാണ് അവർക്കുള്ളത്. അവർ റസൂലുള്ളയെ കദ്ദാബ് എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു, മസ്ഹൂർ ഭ്രാന്തനാണ്, മജ്നൂനാണ് എന്ന് വിളിച്ചു. റസൂലുള്ളയെ പരമാവധി അവർ ആക്ഷേപിച്ചു, കളിയാക്കി, നടന്നു പോകുമ്പോ കളിയാക്കും, അവിടെ നിസ്കരിക്കാൻ നിന്നാൽ അവിടുത്തെ ഉപദ്രവിക്കും. ഈ പ്രയാസങ്ങളും വേദനകളുമായി റസൂലുള്ള വീട്ടിലേക്ക് തിരിച്ചു വരും. അവിടുന്ന് ഖദീജയുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആശ്വാസം കണ്ടെത്തിയിരുന്നു. ഒരു ഏറ്റവും നല്ല ഭാര്യയുടെ അടയാളമാണത്. അവർ അള്ളാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിക്കും, ആശ്വാസപ്പെടുത്തും. അവിടത്തേക്ക് വഹയിന്റെ ഇൻഷാ അല്ലാ ആ സംഭവം നമുക്ക് വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ആദ്യമായി വഹയി ലഭിച്ചു പേടിച്ചു ഉറച്ച റസൂലുള്ള വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളയോട് പറഞ്ഞ ചില വാക്കുകൾ അവർ എത്ര നല്ല ഭാര്യയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. റസൂലുള്ളയോട് അവർ പറഞ്ഞു, വല്ലാഹി ഇന്നക ലതസിലുർ റഹീം, മുഹമ്മദ് നീ കുടുംബബന്ധം ചേർക്കുന്നയാണ്, നീ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നവരാണ്, ബുദ്ധിമുട്ടുള്ളവർക്ക് താങ്ങാവുന്നവരാണ്, എത്രയോ പ്രയാസങ്ങൾ നീ ഏറ്റെടുക്കുന്നുണ്ട്, വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും നിന്നെ അപമാനിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു ഭാര്യയെ ഒരാൾക്ക് കിട്ടാന്നുള്ളത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്താണ്. അല്ലാഹുവിന്റെ റസൂലാകട്ടെ ആ നിഅമത്ത് അത് ഏറ്റവും ആവേശത്തോടു കൂടി എടുത്തു പറയുമായിരുന്നു. ഒരിക്കൽ ഖദീജ റസൂൽ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളയോട് ഖദീജയെ പറ്റി ആക്ഷേപിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നീ ലറുസിഖ്തു ഹുബ്ബഹ, എനിക്ക് അവളോടുള്ള സ്നേഹം അള്ളാഹു എന്റെ മനസ്സിൽ ഇട്ടു തന്നതാണ്, ഖദീജയോടുള്ള സ്നേഹം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖദീജ 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 തന്നെ, എന്താണ് അവൾക്ക് ഇത്രയുള്ളത്? അജൂസുൻ അജൂസത്തുൻ മിനൽ അജായിസ്, കിളവികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു കിളവി. അവൾ മരിച്ചുപോയില്ലേ? പല്ലുകൊഴിഞ്ഞ ചുവന്ന മോണ കാട്ടി ചിരിച്ചിരുന്ന ഒരു പെണ്ണ് ഖദീജക്ക് വയസ്സായിരുന്നു. റളിയല്ലാഹു അൻഹ, വല്ലാഹി വഖദ് അബ്ദലക അല്ലാഹു ഖൈറൻ മിൻഹ, അല്ലാഹു നിങ്ങൾക്ക് അവരെക്കാൾ നല്ല ഭാര്യമാരെ തന്നിട്ടില്ലേ? എന്നാൽ ദുനിയാവിൽ നല്ല ഭാര്യമാർ. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരിക്കലും, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആയിഷ ബീവി ഒരിക്കലും ഉദ്ദേശിച്ചത് ദീനിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഖദീജയേക്കാൾ മുന്നിലാണ് എന്നല്ല, മറിച്ച് ദുനിയാവിൽ നല്ല ഭാര്യമാർ, അതിനേക്കാൾ പ്രായം കുറഞ്ഞ ഭംഗിയുള്ള ഭാര്യമാർ നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. ഇപ്പോഴും ഖദീജയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീക്കുണ്ടാവുന്ന വിയർച്ചാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞത് സ്ത്രീകൾക്കുണ്ടാവുന്ന ഇത്തരം ഗീറത്തുകൾ അത് നമ്മൾ അവഗണിക്കണം, അതെല്ലാം അതേ വാക്കിലെടുക്കാൻ പാടില്ല. ആ പറഞ്ഞ ലഫ്ദ് ഒരു സ്വഹാബിയല്ലേ ആയിഷ ബീവി ചീത്ത പറഞ്ഞത് എന്ന് പറയരുത്, കാരണം അത് സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഗീറത്തുകളാണ്, അവർക്കുണ്ടാവുന്ന ദേഷ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചു. റസൂലുള്ളാഹി ആയിഷയോട് ആ സന്ദർഭത്തിൽ ആ വാക്കിൽ ദേഷ്യം പിടിച്ചതായി ഹദീസിൽ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ ഹാല ബിൻതു ഖുവൈലിദ് ഖദീജയുടെ സഹോദരിയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ റസൂലുള്ളയോട് അനുമതി ചോദിച്ചു വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. അപ്പോൾ ഹാലയുടെ ശബ്ദം കേട്ടപ്പോൾ, അവിടെ രൂപം കണ്ടപ്പോൾ റസൂലുള്ളക്ക് ഖദീജയെ ഓർമ്മ വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഹാല, അള്ളാഹുവെ ഹാല, അവളോട് നീ കാരുണ്യം ചൊരിയണം. റസൂലിനക്ക് ഖദീജയെ പെട്ടെന്ന് ഓർമ്മ വന്നു. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചിരുന്നു. കാരണം അതിനുമാത്രം അള്ളാഹുവിന്റെ റസൂലിന് താങ്ങായി ഖദീജ റളിയല്ലാഹു അൻഹ നിലകൊണ്ടിരുന്നു. ചില സ്ത്രീകൾ ചോദിക്കാറുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ ഖദീജനെ കിട്ടി പോരാരും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ശരിയാണ്, ഖദീജ അത്രമാത്രം പവിഴമായിരുന്നു റസൂലുള്ളയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഭാര്യ അവൾ ഭർത്താവിനോട് ഏറ്റവും നല്ല എഹ്സാനിൽ, ഏറ്റവും നല്ല നന്മയിൽ നിന്നാൽ ചിലപ്പോൾ അവൾ ഉള്ളപ്പോൾ വേറൊരു കല്യാണം ചിലപ്പോൾ അയാൾ ആലോചിച്ചോളന്നില്ല. അത്ര നല്ല രൂപത്തിലാണെങ്കിൽ, അത്രമാത്രം അവൾ അയാൾക്ക് താങ്ങും തണലുമാണെങ്കിൽ, അയാള് ആ സന്ദർഭത്തിൽ വേറൊരു കല്യാണം കഴിക്കാന്നുള്ളത് ചിലപ്പോൾ അയാൾക്ക് പറ്റിക്കൊള്ളന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതൊരു കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ തിരക്കുകളിലായിരുന്നു. ആ സന്ദർഭം കല്യാണം കൂടുതൽ കല്യാണം കഴിക്കാൻ യോജിച്ച സമയമല്ല. അതോടൊപ്പം ഖദീജയാകട്ടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായി സഹായിച്ചിരുന്നു. അവരുടെ മനസ്സിനൊരു പ്രയാസം ഉണ്ടാക്കുക എന്നത് റസൂലുള്ള ഇഷ്ടപ്പെട്ടില്ല. ഈ കാരണങ്ങൾ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുവത്വ കാലഘട്ടം വരെയുള്ള സംഭവങ്ങളാണ്. ഇൻഷാ അള്ളാഹ് ഇനി അടുത്ത ദർസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ച അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ദഅവത്തിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وسلم.